അന്യ സ്ത്രീയുടെ വശത്ത് നിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിൽ കിളിവാതിക്കൽ അഴിയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായൊരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിൽ കോണിനഴികെ വീതിയിൽ കൂടി കടന്നു. അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂട്ടുമുള്ള ഒരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരുതീമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കയില്ല. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കണിയിലും അവൾ ഓരോ കോണിയിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ചു ചുംബിച്ചു. ലജ്ജ കൂടാതെ അവനോട് പറയുന്നത് എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. നിന്നെ കാത്തിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിൽമേൽ പർവ്വതാനികളും മിസൈൻ നൂൽകൊണ്ടുള്ള വരയൻപടങ്ങളും നിരിച്ചിരിക്കുന്നു. നൂറുമകിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ നെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കുവോളം നമുക്ക് പ്രേമത്തിൽ തിരിക്കാം. കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൂർണ്ണമൈ മാസിക്കേ വീട്ടിൽ വരികയുള്ളൂ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അറുക്കുന്നിടത്ത് കാളയും ചെങ്ങലയിലേക്ക് പോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്ന പോലെയും കരളില്ല സംതറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾക്ക. എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. എന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്. അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയുമരുത്. അവൾ വീഴ്ച സാധവാന്മാർ അനേകർ. അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്ക് വഴിയാവുന്നു. അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ? ബുദ്ധിഹീനയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? ബുദ്ധിയായവൾ തന്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? അവൾ മഴയേറിയെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നു. അവൾ പടിവാതിലുകളുടെ അരകത്തും പട്ടണവാതിക്കലും ഗോപുരവാതിക്കലും ഘോഷിക്കുന്നത്, പുരുഷന്മാരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു. എന്റെ സ്വരം മനുഷ്യപുത്രന്മാരുടെ അടുക്കിലേക്ക് വരുന്നു. അല്പബുദ്ധികളെ സൂക്ഷ്മബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവേൻ. മൂഢന്മാരെ വിവേക ഹൃദയന്മാരാകുവേൻ. കേൾപ്പീൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എന്റെ അധരങ്ങളെ തുറക്കുന്നത് നേരായിരിക്കും. എന്റെ വായ സത്യം സംസാരിക്കും. ദുഷ്ടതന്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എന്റെ വായിലെ മൊഴിയൊക്കെയും നീതിയാകുന്നു. അവയിൽ വിക്രവും വികടവുമായതൊന്നുമില്ല. അവയെല്ലാം ബുദ്ധിമാനും തെളിവും പരിജ്ഞാനം ലഭിച്ചവർക്ക് നേരുമാകുന്നു. വെള്ളിക്കോലിന്റെ പ്രബോധനവും മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവീൻ. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു. മനോഹരമായൊന്നും അതിന് തുല്യമാകയില്ല. ജ്ഞാനമെന്ന് ഞാൻ സൂക്ഷ്മബുദ്ധിയെ എന്റെ പാർപ്പിടമാക്കുന്നു. പരിജ്ഞാനവും ഭഗതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത് ഞാൻ തന്നെ. വിവേകം എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു. പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു. ഞാൻ മുഖാന്തരം അധിപതിമാരും പ്രധാനികളും ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ആധിപത്യം നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നിരിയുമുണ്ട്. എന്റെ ഫലം പുന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്തരമായ വെളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തു അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. യഹോവ പണ്ട് പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊഴിയെയും തുകയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ കടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർവെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് ദിനം പ്രതി അവന്റെ പ്രമോദമായിരുന്നു. അവന്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരുടെ കൂടെയായിരുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. എന്റെ വഴികളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രബോധനം കേട്ട് ബുദ്ധിമാന്മാരായിരിക്കീൻ, അതിനെ ത്യജിച്ചു കളയരുത്. ദിവസം പ്രതി എന്റെ പടിവാതുക്കൽ ജാഗരിച്ചു എന്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭഗവാൻ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. എന്നോട് പിഴയ്ക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു. എന്നെ ദ്വേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിനെഴുതുണ്ടീർത്തു. അവൾ മൃഗങ്ങളെ അറത്തു വീണ് കലക്കി, തന്റെ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്നും വിളിച്ചു പറയിക്കുന്നത്, അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരികയും എന്റെ അപ്പം തിന്നുകയും ഞാൻ കലക്കിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവീൻ. ബുദ്ധിഹീനരെ ബുദ്ധിഹീനത വിട്ട് ജീവിപ്പീൻ. വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുക. പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. ദുഷ്ടനെ ഭക്ഷിക്കുന്നവന് കറപറ്റുന്നു. പരിഹാസി നിന്നെ പഴിക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്കാവൻ നിന്നെ സ്നേഹിക്കും. ജ്ഞാനിയെ പ്രബോധിപ്പിക്കാവൻ ജ്ഞാനം വർദ്ധിപ്പിക്കും. നീതിമാനെ ഉപദേശിക്കാവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവക്ക് ജ്ഞാനത്തിന്റെയും ആരംഭവും പരിശുദ്ധാത്മാവിനെ പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവും ആകുന്നു. ഞാൻ മുഖാന്തരം നിന്നെ ആളുകൾ പെരുകും. നിനക്ക് ദീർഘായുസുണ്ടാകും. നീ ജ്ഞാനിയായിരിക്കുന്നുവെങ്കിൽ നിനക്ക് തന്നെ വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നവനെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. പോഷത്തമായവൾ മോഹപരവശയായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നില്ലതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേടകളിൽ തന്റെ വീട്ടുവാതിക്കൽ ഒരു പീഠത്തിന്മേലിരിക്കുന്നു. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്, മോഷ്ടിച്ച വെള്ളം മധുരവും പൊളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും വ്രതന്മാർ അവിടെ ഉണ്ടെന്നും അവരുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. ശരോമന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു. പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനം ഹേതുവാകുന്നു. ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. നീതിയോ വർണ്ണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു. ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ. കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരു കെട്ടുപോകും. ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു. വിടുവാനായ പോഷനോ വീണുപോകും. നേരായി നടക്കുന്നവൻ നിർഭമായി നടക്കുന്നു. നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. കണ്ണുകൊണ്ടാംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു. തുറന്ന് ശാസിക്കുന്നവനോ സമാധാനമുണ്ടാക്കുന്നു. നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. പകവകൾക്കുകൾക്ക് കാരണമാകുന്നു. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകിയുടെ അകരങ്ങളിൽ ജ്ഞാനമുണ്ട്. ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വെക്കുന്നു. ദോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനവാന്റെ സമ്പത്തം ഉറപ്പുള്ള ഒരു പട്ടണം എളിവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു. ശാസന ത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു. പക മറച്ചു വയ്ക്കുന്നവൻ പൊളിവായൻ. ഏഷണി പറയുന്നവൻ പോഷൻ. വാക്കുപരികയാൽ ലംഘനമില്ലാതെയിരിക്കുകയില്ല. അതിലെങ്ങനെ നടക്കുന്നവനോ ബുദ്ധിമാൻ? നീതിമാന്റെ നാവ് മേത്തരമായ വള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അകരങ്ങൾ പലരെയും പോഷിപ്പിക്കും. ഭോഷന്മാരുടെ ബുദ്ധിഹീനതയാൽ ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ദോഷം ചെയ്യുന്നത് ഭോഷന് കളിയാകുന്നു, ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ. ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അനുഭവിക്കും, നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി, നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ. ചുടുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു. യഹോവ ആയുസിനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും, നീതിമാന്മാരുടെ സന്തോഷം അത്യാശ സന്തോഷമാകുന്നു. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരിലുള്ളവനൊരു ദുർഗം, ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കുകയില്ല. നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു, വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായതറിയുന്നു, ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു. കളതുലാസ്യഹോയ്ക്ക് വെറുപ്പ്, ഒത്തപടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നേരിടുന്നവരുടെ നിഷ്കളങ്കത്വം അവരെ വഴിനടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപദേശിക്കുന്നില്ല, നീതിയോ നാട്ടിൽ. കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും, ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരിടുന്നവരുടെ നീതി അവരെ വിടിവിക്കും, ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്തിൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു, നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ അവന് പകരമകപ്പെടുന്നു. ഭക്ഷണൻ വായ്കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടിവിക്കപ്പെടുന്നു. നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളിയുണ്ടാകുന്നു. നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വായി കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ, വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നില്ല, വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വയ്ക്കുന്നു. പരിജ്ഞാനമില്ലാത്തടത്ത് ജനമതോപരി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹത്വത്താലോ രക്ഷയുണ്ട്. അന്യന് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം നിസ്സരിക്കും, ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയമായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു, ദുഃഖമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സുന്ദർമാനൻ നന്മ ചെയ്യുന്നു, ക്രൂരനോ സ്വന്ത ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ വൃഥാലാഭമുണ്ടാക്കുന്നു, നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. വക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം. ദുഷ്ടനിശിക്ഷ വരാതിരിക്കുകയല്ല എന്നതിന് ഞാൻ കൈയടിക്കാം, നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ, നീതിമാനുടെ ആഗ്രഹം നന്മ തന്നെ. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലാഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിക്കൊണ്ടിരിക്കുന്നവനെ ജനങ്ങളിൽ ശപിക്കും, അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു, തിന്മയെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചില പോലെ തഴയ്ക്കും. സ്വഭാവത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായുവത്രേ, പോഷൻ ജ്ഞാനഹൃദയന് ദാസനായി തീരും. നീതിമാന് ജീവപക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും അത്രയധികം. പ്രമോദനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു, ശാസനവെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമൻ യഹോവയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുരുപായിക്കോ അവൻ ശിക്ഷ വർദ്ധിക്കുന്നു വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ പേരോ ഇളകിപ്പോകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. നാണം കെട്ടമുള്ളവ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം. ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചതിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞുവെക്കുന്നു, നേരിലുള്ളവരുടെ വാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാകും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്കൊത്ത വണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവനേക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃദ്ധനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരോടുള്ളവോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവൻ ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ വേരോ ഫലം നൽകുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത പണിയുണ്ട്, നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തന്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. പോഷന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, ന്യായോ ആലോചനകെ തനുസരിക്കുന്നു. പോഷന്റെ നീരസം തൽക്ഷണം വെളിപ്പെടുന്നു, വിവേകമുള്ളവനോ രജ അടക്കി വയ്ക്കുന്നു. സത്യം പറയുന്നവൻ നീതി അറിയുന്നു, കളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. വാൾകൊണ്ട് കുത്തും പോലെ മൂർച്ഛയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവ് സുഖപ്രദം. സത്യം പറയുന്ന ആദരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവോ നേരത്തേക്കേ ഉള്ളൂ. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാനൊരു തിന്മയും ഭവിക്കയില്ല, ദുഷ്ടന്മാരെയോ അനർത്ഥം കൊണ്ട് നിറയും. വ്യാജമുള്ള ധനങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വെക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ ഭോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ ഒഴിവേലയ്ക്ക് പോകേണ്ടി വരും. മനോവേശനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ ശിക്ഷിച്ച് നടക്കുമാറാക്കുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധനാഫലം. പരിഹാസിയോ ശാസന കേട്ടനുസരിക്കുന്നില്ല, തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അതരങ്ങളെ പിളർക്കുന്നവനോ നാശം ഭവിക്കും. മടിയൻ കൊതിച്ചിട്ടും ഒന്ന് കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. നീതിമാൻ ഭൂഷ്കു വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയും നിന്നയും വരുത്തുന്നു. നീതി സന്മാർഗിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടും ധനികൻ നിന്ന് നടിക്കുന്നവനുണ്ട്, വളരെ ധനമുണ്ടായിട്ടും ദരിദ്രൻ നിന്ന് നടിക്കുന്നവനുണ്ട്. മനുഷ്യന്റെ ജീവന് മറവില്ല, അവന്റെ സമ്പത്ത് തന്നെ ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവേകം പാദം മാത്രമുണ്ടാക്കുന്നു. ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്, ന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിനുത്തരവാദി, കൽപ്പനകളെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ ഗണികളെ ഒഴിഞ്ഞു പോകുന്നു. സൽബുദ്ധിയാൽ രഞ്ജനയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, പോഷനോ തന്റെ പോഷത്വം വിളർത്തി കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ധരിക്കുന്നവന് ദാരിദ്ര്യവും ലജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ ഘോഷന്മാർക്ക്. ഭക്തിയും ജ്ഞാനിയാകും. ഘോഷന്മാർക്ക് കൂട്ടാളിയാകുന്നവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്നെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വേണ്ട ഗോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ പിശന്നുകൊണ്ടിരിക്കും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവൻ യഹോവാഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. ഘോഷന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ട്, ജ്ഞാനികളുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകളില്ലാത്തിടത്ത് തൊഴുത്ത് വെടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി ഭോഷ്ക പറയുകയില്ല, കള്ളസാക്ഷിയോ ഭോഷ്ക നിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല. വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം, മൂളന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക. പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനെ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ പോഷന്മാരുടെ പോഷത്വം. പോഷന്മാരെ അകൃത്യാകം പരിഹസിക്കുന്നു, നേരിലുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിന്റെ സന്തോഷത്തിലും അവൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, നീതിമാന്മാരുടെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചുമ്മായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ചിരിക്കുമ്പോൾ തനിയും ഹൃദയം ദുഃഖിച്ചിരിക്കും, ദുഃഖിച്ചിരിക്കാം. സന്തോഷത്തിന്റെ അവസാനം ദുഃഖവുമാകാം. ഹൃദയത്തെ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും. നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏതുവാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പിനെ സൂക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷം അകറ്റി നടക്കുന്നു, പോഷനോ ധിക്കാരം പൂട്ട് നിർഭയനായി നടക്കുന്നു. മുൻകോപി പോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുപായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു. സൂക്ഷ്മബുദ്ധികളോ പരിജ്ഞാനമണിയുന്നു, ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും. ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാദത്തിലും മണങ്ങി നിൽക്കുന്നു, ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു. ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്, കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. എളിവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ, ദോഷം നിരൂപിക്കുന്നവൻ ഉഴന്നു പോകുന്നില്ലയോ. നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. എല്ലാ തൊഴിലും കൊണ്ട് ലാഭം വരും, അകര ചർവണം കൊണ്ടോ ഞെരുക്കമായ വരൂ. ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ പോഷത്വമോ പോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, ഭോഷ്ക വിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവ പിന്ന് ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കലികളെ ഒഴിഞ്ഞു പോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാന്യൂനതയോ പ്രഭുവിന് നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വം. ഗലിവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടനെ തന്റെ ദുഷ്ടതയിൽ വീഴ്ച വരുന്നു, നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനം അടങ്ങിപ്പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ ഒളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവന്റെ കോപം നേരിടും. മൃദുവായ ഉത്തരം ത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവും നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു. മൂഢന്മാരുടെ വായോ ഓഷത്വം പൊഴിക്കുന്നു. യഹോവയുടെ കണ്ണ എല്ലായിടമുണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. പോഷണപ്പന്റെ പ്രകോപതനം നിരസിക്കുന്നു. ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകയായി തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്. ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം ജ്ഞാനികളുടെ ധനങ്ങൾ പരിജ്ഞാനം വിതറുന്നു. മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ തരും. ശാസനമൊരുക്കുന്നവൻ മരിക്കും. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു. മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല. ജ്ഞാനികളുടെ എടുക്കലെന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മൃഗപ്രസാദമുള്ള ഉണ്ടാക്കുന്നു. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു. മൂഢന്മാരുടെ വയോഘോഷത്വം ആചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം. സന്തുഷ്ടഹൃദയനോ നിത്യം ഉത്സവം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോട് അല്പധനമുള്ളത് എന്ന്. ദോഷമുള്ളിടത്ത് തടിപ്പിച്ച കാളകളേക്കാൾ സ്നേഹമുള്ളിടത്തെ ശാഖഭോജനം നല്ലത്. ക്രോധമുള്ളവൻ കലഹമുണ്ടാക്കുന്നു. ദീർഘക്ഷമയുള്ളവനോ കലഹം സമയപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു. നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. ജ്ഞാനമുള്ള മകനപ്പനെ സന്തോഷിപ്പിക്കുന്നു. മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം ബുദ്ധിഹീനന് സന്തോഷം. വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ല അഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവസാധിക്കുന്നു. താൻ പറയുന്നു ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ചിലയുള്ള പാതകളെ അവൻ ഒഴിഞ്ഞുപോകും. അഹങ്കാരികളുടെ വീട് യഹോവ പൊളിച്ചു കളയും. വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. ദയാവാക്കോ നിർമ്മലം. ദുരാഗ്രഹി തന്റെ ഭവനത്തെ വലയ്ക്കുന്നു. കോഴവെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലോചിച്ചു ഉത്തരം പറയുന്നു. ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പുഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോടകന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നല്ല വർത്തമാന അസ്ഥികളെ തണുപ്പിക്കുന്നു. യുവാർഹമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ഞാനിവിടെ മനസ്സിലെ പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു. മാനത്തിന് മുമ്പേ വിനയം മെന്മോടിയാകുന്നു.
ും പുത്രനും പരിശുദ്ധരോഹായിരിക്കും സ്തുതി ആദ്യം നിലനിൽക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. പ്രത്യേക ദൈവത്തിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടിയേരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും നല്ല മനസ്സോടുകൂടെ പ്രാർത്ഥനാപൂർവം ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതില് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ പകരുവാനും സമർപ്പിക്കുവാനും അതിൽ കൂടി ആത്മകൃപകളെ കണ്ടെത്തുവാനും നമ്മുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക വന്നിയ മാമനച്ചൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, വന്നിയ തമ്മാൻ വർഗീസച്ചൻ, അതുപോലെ ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും സ്നേഹത്തോടുകൂടി ധന്യമാർന്ന് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരഞ്ചാരിയുമായി ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകളും നമ്മുടെ സ്തോത്രങ്ങളും ഗീതങ്ങളും ആരാധനകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യം ആകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 23-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപ പെരുന്നതിയെ എന്നുള്ള ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപ പെരുന്നതിയെ, അനുദിനം നിൻ പാദം ഗതിയെ, അടിയാനു നിൻ കൃപമതിയെ, അനുദിനം നിൻ പാദം ഗതിയെ, അടിയാനു നിൻ കൃപമതിയെ, വൻ വീനകൾ വന്നിടുക പലയുഗയിൽ എൻ ഹൃദയം, വല്ലഭന്നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം, വല്ലഭന്നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം, തന്നുയിരേ പാവികൾക്ക കന്നവന നീനിയും, തള്ളിടുമോ ഏഴായെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, തള്ളിടുമോ ഏഴായെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപ പേരും നദിയെ, തിരുത്തരങ്ങൾ താരുന്നമല്ല ശിഷ്യയിൽ ഞാൻ പാതറുകില്ല, മക്കളങ്ക സാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, മക്കളങ്കിൽ സാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്ത കൃപ പേരും നദിയെ, പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ പണലിൽ, മരണദിനം വരുമാടവിൽ മറഞ്ഞിടും നിൻ മാർവിടത്തിൽ, മരണദിനം വരുമാടവിൽ മറഞ്ഞിടും നിൻ മാർവിടത്തിൽ, അനുഗ്രഹത്തിൻ അധിപതിയെ, ആനന്ദ കൃപ പേരും നദിയെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് തന്നിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു, ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുഷ്ടിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ ആരോട് കണിയുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോർ ദുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരിശീലിക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തി മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് നീ അപേക്ഷിച്ചോളേണമേ. ആമീൻ.
പറയ്ക്കുമോ, ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപങ്ങളുടെ മനസ്സുതിരി സന്തോഷിക്കുന്നവനും ആകുന്നുവല്ലോ. വിളിപ്പിയെ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുവേ ഞാൻ തുറക്കുമെന്നും അന്വേഷിപ്പിയൻ കണ്ടെത്തുമെന്നും അവിടെ ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവ്, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, അഹങ്കാരികളെ പരിപാകതയുള്ളവരാക്കണമേ, ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിക്കുന്നവരെ ശുശ്രൂഷിക്കണമേ, ബലഹീനെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവ്യസത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, കുടിക്കുന്നവരെ കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളെ സന്തോഷിക്കണമേ, നിരുവാന്മാരുടെ കൂടെ വസിക്കണമേ, ശിരുവാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ, നോയമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, ശിശുക്കളെ അനുഗ്രഹിക്കണമേ, യുവതി യുവാക്കന്മാരെ പരിവാഹമുള്ളവരാക്കണമേ, വിവാഹിതരെ കാത്തുകൊള്ളണമേ, വാർദ്ധക്യത്തിലെത്തിയവർക്ക് രോഗികൾക്കണമേ, താഴ്മയുള്ളവരോടിരിക്കണമേ, ദേവന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, പഴുക്കളെ നീക്കിക്കളയണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലായ്മയണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉണർത്തണമേ, പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും തന്നെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, ആചാര്യന്മാരെ പരിപാടിയുള്ളവരാക്കണമേ, ശുശ്രൂഷകന്മാരെ സുഖിപ്പിക്കണമേ, വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, മൽപ്പാന്മാരെ ജ്ഞാനികളാക്കണമേ, ദേവായവാദികൈവൈരികരെയും കന്യാപുരക്കാരെയും സന്യാസ സഹോദരന്മാരെയും വാർദ്ധക്യത്തിലെത്തിയ വൈദികരെയും കാത്തുകൊള്ളണമേ, അതിൽ നിന്ന് വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും നീക്കിക്കളയണമേ, അതിൽ നിന്ന് സമാധാനം വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യവും കൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിനെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളെ പ്രാബല്യത്തിലും പല പ്രകാരത്തിലുള്ള സംഘങ്ങളിലും സകല വായുകൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്കുന്നതിന്റെ പരിശുദ്ധിക്കും ഇപ്പോഴും എപ്പോഴും പുതിയ സ്തോത്രം കയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശബവകൂല സുബാൻ ലവോൽ മീൻ.
നന്ദി വൈദിക ശ്രേഷ്ഠരെ, കർത്താവല അനുഗ്രഹീതരെ, ഈ നല്ല പ്രഭാതം നമുക്ക് ദൈവം ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താം. അനുനിമിഷം നമ്മളെ കരുതുന്ന ദൈവത്തെ നമുക്ക് നിരന്തരം സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ദിവസം നമ്മളെ തന്നെ താഴ്മയെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗമാകുവാൻ നമ്മൾ ദൈവം അനുഗ്രഹിക്കുന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ലോകം പലതരത്തിലുള്ള പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ കടന്നു പോകുമ്പോഴും യുദ്ധങ്ങളുടെയും യുദ്ധഭീഷണികളുടെയും അതുപോലെ തന്നെ തീവ്രവാദങ്ങളുടെയും പരസ്പര ചേർച്ചയില്ലായ്മയുടെയും ഒക്കെ തലത്തിൽ കൂടി പ്രയാണം ചെയ്യുമ്പോഴും അവയൊക്കെ ഒരു ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ശാന്തമായി ഓരോ ദിനങ്ങളും ഓരോ നിമിഷങ്ങളും മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം തരുന്ന വലിയ നിമിഷങ്ങൾ നമ്മുടെ കഴിവുകൊണ്ടോ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടോ ലഭ്യമാകുന്നതല്ല, ദൈവത്തിന്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവ് വളരെ ആത്മാർത്ഥമായി തമ്പുരാനെ സ്നേഹിക്കുവാനും ആ പാതയിൽ ചലിക്കുവാനും വളരുവാനും ഒക്കെ നമുക്ക് മുഖാന്തരമായി തീരാം. 145 സങ്കീർത്തനം 20 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, യഹോവ തന്നെ സ്നേഹിക്കുന്നവരെയും പരിപാലിക്കുന്നു. ഒരുപക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ പരിപാലനം ഏൽക്കുന്നവരാണെന്ന് എനിക്ക് തോന്നാറില്ല. അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ കരുണ കൊണ്ട് ആ പരിപാലനം ലഭ്യമാകുന്ന, ഔദാര്യമായി ലഭിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ആ കരുണ കൊണ്ട് ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ആ ദൈവസ്നേഹത്തിൽ കൂടി ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും ഭക്തി ജീവിതവും ഒക്കെ അതൊരു മുഖാന്തരമായി തീരട്ടെ. നമ്മുടെ തലമുറകളും ആ ഒരു സുബോധത്തിലും അനശ്വരമായ ചൈതന്യത്തിലും ആത്മീയ ജീവിതത്തെ കടമപ്പെടുത്തുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റവും താഴ്മയോട് പ്രാർത്ഥിക്കാം. 28-ാം തീയതി കഴിഞ്ഞ ദിവസം ആലുവ തൃക്കുന്ന് സെമിനാരിൽ കബറടങ്ങിയ തിയോഫിലോസ് സിലിവരുടെ 24-ാം ഓർമ്മയായിരുന്നു. ബോംബെ മദ്രാസനത്തിന്റെ മെത്രാപോലിത്തിയായി ദീർഘകാലം സേവനം ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവായിരുന്നു തിയോഫിലോസ് സിലിമേനി. പിതാവിന്റെ മധ്യസ്ഥ നമുക്ക് ആവലായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ആ പിതാവിനെ സ്മരിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നൽകുന്ന പ്രിയപ്പെട്ട ഐസബി പ്രകാശച്ചനാണ്. നമുക്കൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ട അച്ഛനും നേതൃത്വം കൊടുക്കുന്നു. സാധാരണഗതിയിൽ മറ്റാരെ ലഭിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ അച്ഛനെ ഏർപ്പെടുത്തുന്നത്. ഇന്നലെ ഒരു വൈദികരെ ഇതിൽ പ്രസംഗിക്കാമെന്ന് ഏറ്റിരുന്നെങ്കിലും രാവിലെ ഒരു 9-8 മണിയൊക്കെ ആയപ്പോഴാണ് പെട്ടെന്നൊരു അസൗകര്യം പറഞ്ഞത്. വാസ്തവത്തിൽ ആ പറഞ്ഞ സമയത്താണ് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടത്. എങ്കിലും ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛൻ സന്തോഷത്തോടുകൂടി ചുമതല ഏൽക്കുകയും ഇന്നത്തെ ധ്യാനം നിർവഹിക്കാൻ തക്കവണ്ണം ഒരുങ്ങി വരികയും ചെയ്തു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ഹൂസ്റ്റണിൽ നിന്നും സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ അംഗമായ നമ്മുടെ ഐസക് പൈലോ അങ്കൾ ഒരു സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ആലപിക്കും. അതിനുശേഷം തിരുവചന ധ്യാനം പ്രിയപ്പെട്ട ഐസക്കെ നിർവഹിക്കുന്നതായിരിക്കും. കേൾക്കുന്നുണ്ടോ? അതിന്റെ അകത്ത് ഐസക്യു ഫയൽ ഞാൻ കേൾക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ചിലപ്പം അങ്കിളിന്റെ ഫോൺ ഓപ്പൺ ചെയ്യാൻ മനോജ് മറന്നു കാണുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ബൈസക്കിളുടെ സംബിച്ചാന്റെ ഫോണ് മ്യൂട്ടാണോന്ന് ചോദിക്കണേ. പക്ഷെ എനിക്ക് ഒന്ന് മനോജ് അത് ഓപ്പൺ ചെയ്യാൻ വിട്ടുപോയി കാണാൻ എനിക്ക് ശ്രമിക്കുക. ഫോൺ ഒന്ന് കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. നമ്പർ ഒന്ന് സെൻഡ് ചെയ്ത് നോക്കട്ടെ. തോന്നു മനോജ്, ആ ഫോൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. മനോജ, ഈ ഫോൺ നമ്പർ അൺമ്യൂട്ട് ചെയ്യാൻ നോക്കണേ. നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്? ആരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്? ദയവായിട്ട് നിങ്ങളുടെ ഫോണ് മ്യൂട്ട് ചെയ്യുക. ഹലോ, നിങ്ങളുടെ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ആരോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങളുടെ ഫോണ് മ്യൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐസക് പൈലോ അങ്കിൾ പാടാൻ തോന്നുന്നു. ഓക്കെ, എനിക്കൊന്ന് അങ്കിൾ ജോയിൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു.
ഇത്
നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 18-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 18-ാമത്തെ ഗീത സന്നദ്ധയിൽ സമർപ്പിക്കാം.
ഒന്നും പറയുന്നൊന്നും തെറ്റ,
നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ പറഞ്ഞ കേൾക്കുന്നുണ്ട് ഇവിടെ, ദയവായിട്ട് നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ചെയ്യുക പ്ലീസ്. ഉണർവിൻ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസാവിധേ, നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. സംവിധാനം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹലോ സംവിധാനം ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പാടിക്കോളൂ. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് തോന്നുന്നു, സോറി, ക്ഷമിക്കുക. ഉണർവിൻ വാരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസാവിധേ, നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവ യേശുവിനെ ഉയർത്തിടുവ, ദേശമെല്ലാം ഉണർന്നിടുവ യേശുവിനെ ഉയർത്തിടുവ. ആശിഷമാരി അയക്കേണമേ ഈശിഷ്ടരാ നിന്ദാസരിന്മേ, ആശിഷമാരി അയക്കേണമേ ഈശിഷ്യരാ നിന്ദാസരിന്മേ. ഉണർവിൻ വാരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസാവിധേ, നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുക, തിരുവചനം ധ്യാനിക്കുക, തിരുനാമം പാടിടുക, തിരുവചനം ധ്യാനിക്കുക. ശാശ്വത ശാന്തി അയക്കേണമേ ഈശിഷ്യരാ നിന്ദാസരിന്മേ, ശാശ്വത ശാന്തി അയക്കേണമേ ഈശിഷ്യരാ നിന്ദാസരിന്മേ. ഉണർവിൻ വാരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസാവിധേ, നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുക, തിരുനന്മകൾ സാക്ഷിക്കുക, തിരുവചനം ഘോഷിക്കുക, തിരുനന്മകൾ സാക്ഷിക്കുക. ഉണർവിൻ ശക്തി അയക്കേണമേ ഈശിഷ്യരാ നിന്ദാസരിന്മേൽ, ഉണർവിൻ ശക്തി അയക്കേണമേ ഈശിഷ്യരാ നിന്ദാസരിന്മേൽ. ഉണർവിൻ വാരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസാവിധേ, നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കാരുളു അനുഗ്രഹിക്കൂ. തിരുവചന ധ്യാനത്തെ പ്രിയപ്പെട്ട ഈ സംഘത്തിന് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടുത്തും. ഏറെ സ്നേഹവും ബഹുമാനവും ഉള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് വീണ്ടും ഈ സുബോറോ പ്രാർത്ഥനാ സംഗമത്തിൽ നമുക്ക് ഒരുമിപ്പാന്റെ കോണം ദൈവം തമ്പുരാൻ നൽകിയ ഭാഗ്യത്തിനും ദൈവകൃപയ്ക്കും അവകാശത്തിനും ആരോഗ്യത്തിനുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ ചില അസൗകര്യങ്ങൾ മൂലം എനിക്കതിൽ സംബന്ധിക്കാനായിട്ട് സാധിച്ചില്ല എങ്കിലും ഇന്ന് രാവിലെ ഇത് സംബന്ധിക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തിയിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇന്നത്തെ ശുശ്രൂഷയിലെ സന്ദേശത്തിന് വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടതും അത് സന്തോഷത്തോടെ സ്വീകരിപ്പാൻ ദൈവം ഒരു നിയോഗം നൽകിയതും. ഞാൻ ദൈവത്തെ അതിന് പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തുകയാണ്. ഓരോ ആഴ്ചകളിലും വ്യത്യസ്തങ്ങളായ വേദഭാഗ ചിന്തകളും അനുഭവങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഓരോ ആഴ്ചയ്ക്കും നമുക്ക് ആവശ്യമായ ആധ്യാത്മിക കൃപ ലഭിക്കാനുള്ള ഒരു മുഖാന്തരമുള്ള ഒരു വേദിയാണ് സുബോറോ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ തോരാത്ത കണ്ണുനീരുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവം തമ്പുരാനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം നന്മകൾ ലഭിച്ച ഏറെ സന്ദർഭങ്ങളും ഏറെ ഉദാഹരണങ്ങളും പലപ്പോഴും പല സ്ഥലത്തു വച്ചും കേൾക്കുവാനായിട്ട് ഇടയാകാറുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അമേരിക്കയുടെ ഈസ്റ്റ് ഭദ്രാസനം, നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിലെ ഒന്ന് രണ്ട് പേരെ കാണുവാനായിട്ടിടയായപ്പോൾ അവർ പറഞ്ഞു, എല്ലാ ആഴ്ചയും ഞങ്ങൾ ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ്, ധാരാളം കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കാറുണ്ട്. സാധാരണ നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്, വിശ്രമജീവിതം നയിക്കുന്നവരും വാർദ്ധക്യത്തിലിരിക്കുന്നവരും രോഗികളും പ്രത്യേക നിയോഗ ആവശ്യങ്ങളുള്ളവർ മാത്രമാണ് ഇതിൽ പ്രവേശിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ഈ പരിചയപ്പെട്ട വ്യക്തികൾ രണ്ടുപേരും ഐ ടി പ്രൊഫഷണൽസ്, ഹസ്ബൻഡും വൈഫും, അവർക്ക് സമയം കണ്ടെത്തുമ്പോഴൊക്കെ ഇത് കേൾക്കുവാനുള്ള ഒരു നിയോഗം അവർ പ്രത്യേകമായി മാറ്റിവെക്കുന്നു. അഥവാ അത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് റെക്കോർഡ് ആയിട്ടിരിക്കുന്ന ആ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടത് കേൾക്കുവാൻ മനസ്സും താല്പര്യവും കണ്ടെത്തുന്ന ദമ്പതികൾ. വലിയ അതിശയം തോന്നി. അപ്പോൾ ദാന പല തലത്തിലുള്ള പ്രായക്കാർക്കും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ളവർക്കുമൊക്കെ ഇത് പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹീതമായ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആമുഖ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ ആമുഖ വാക്കിൽ ഈ ആഴ്ചയിൽ വരുന്ന പ്രത്യേക തീയതികളുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് ഉള്ള സമയം വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടുവാനും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ ചില മാറ്റങ്ങളെ വരുത്തുവാനും ഇതിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിലെ 1:5 നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. If any one of you lack wisdom, let him ask of God, that giveth to all men liberally, and upbraideth not, and it shall be given him. ജ്ഞാനം എന്ന ഒരു വാക്കിനെ കുറിച്ച് നന്നായി എഴുതിയിട്ടുള്ളത് ജ്ഞാനികളായ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ പുസ്തകത്തിൽ തന്നെയാണ്. എങ്കിലും യാക്കോബിന്റെ ലേഖനത്തിൽ പ്രധാനമായി അതിന്റെ പ്രതിപാദ്യ വിഷയം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, അതിനെ വിശ്വാസം എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നും അത് ചത്തവിശ്വാസമാണെന്നും ആ ചത്തവിശ്വാസം വിശ്വാസരാഹിത്യത്തെക്കാൾ ദോഷകരമാണെന്നും കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം. പാലസ്തീന് പുറത്ത് ജാതികളുടെ ഇടയിൽ പാർക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ക്രിസ്ത്യാനികൾക്കും തുടർന്ന് ജീവിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും അനിവാര്യമായി വായിക്കാൻ തക്കവണ്ണം പാകപ്പെടുത്തിയ ഒരു പുസ്തകം കൂടിയാണിത്. AD 49 യെരുശലേം കൗൺസിൽ കൂടിയത് AD 50 മുമ്പ് ആയിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ പുസ്തകരചന നടത്തപ്പെട്ടത്. ഈ ലേഖനം പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേതായി ചില പിതാക്കന്മാരെങ്കിലും പരിഗണിക്കാറുണ്ട്. AD 62 രക്തസാക്ഷി മരണം വരിച്ചതായി ജോസഫസ് എന്ന ചരിത്രകാരൻ ഈ ശ്ലീഹായെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നു, എഴുതി വച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനകളെക്കുറിച്ചും വിശ്വാസത്തിന്റെ സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ചും വിശ്വാസത്തിന്റെ വിജയത്തെക്കുറിച്ചും 5 അധ്യായങ്ങളിലൂടെ പ്രതിപാദിക്കുമ്പോൾ രോഗികൾക്ക് തൈലാഭിഷേകം അനിവാര്യമാണെന്നുള്ള ഒരു പഠനവും 5-ാം അധ്യായത്തിന്റെ ഭാഗമായി നമ്മൾ വായിക്കാറുണ്ട്. ഇതിൽ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്, ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനാ ദൈവത്തോട് യാചിക്കട്ടെ. 3 കാര്യം അതിൽ വ്യക്തമാണ്. ജ്ഞാനം കുറവാകുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു വ്യക്തി, അതൊരു കണ്ടീഷനാണ്. 2, അവർ ഭക്ഷിക്കാതെ, പരിഹസിക്കാതെ, അല്ലെങ്കിൽ പല വാക്കുകൾ അതിന് മലയാളത്തിൽ അർത്ഥമുണ്ട്, അതിനപ്പുറമായി ഔദാര്യമായി കൊടുക്കുന്നവനായ ഒരു ദൈവം. 3, നിശ്ചയമായും അത് ലഭിക്കുകയും ചെയ്യും. 3 കൊച്ചു കാര്യങ്ങളാ. കേൾക്കുമ്പോൾ നമുക്ക് ലളിതമായി തോന്നും, പക്ഷേ അതിനകത്ത് ഏറെ അർത്ഥമുണ്ടെന്നാണ് എന്റെ ഒരു ചിന്ത. 1, ജ്ഞാനം കുറവാണ് എന്ന് സ്വയം സമ്മതിക്കാനുള്ള ഒരു അഭിവാഞ്ച. 2, ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോടുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസം. പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നുള്ള പരിപൂർണമായ അറിവ്, ജ്ഞാനം. ഈ 3 വാക്കുകളെയാണ് ഇന്നത്തെ ധ്യാനത്തിലൂടെ പരിചയപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നത്. വിസ്ഡം ആൻഡ് നോളജ്, ഇതെന്ന് പലപ്പോഴും അതിന്റെ വ്യത്യാസം അറിയാതെ പരക്കെ വിശ്വസിക്കുന്ന 2 വാക്കുകളാണ്. വിസ്ഡം ആൻഡ് നോളജ്, വിച്ച് ഈസ് ഗ്രേറ്റർ ഓർ വിച്ച് ഈസ് ലാർജർ ഓർ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ക്രിസ്ത്യൻ ലൈഫ്. ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നത് knowledge is greater than wisdom. ഒരു തലമുറയ്ക്ക് മുമ്പിൽ വരെ ഭക്തിയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്വസിച്ചിരുന്നത് wisdom is greater than knowledge. ഇത് രണ്ടും എന്താണെന്നൊരു വാക്കിൽ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. Knowledge is nothing but the facts known by a person, whereas wisdom is the combination of experience and knowledge with the power of applying them or soundness of judgment in a person. നമ്മൾ ഗൂഗിളിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഇഷ്ടപ്പെടാറുണ്ട്. ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ദ ഫാക്ട്സ്, ദ സംതിങ് റിലേറ്റഡ് ടു ദ നോളജ്. എവിടെയോ കണ്ടെത്തപ്പെട്ട അല്ലെങ്കിൽ പരിചയപ്പെട്ട ചില വിഷയങ്ങളെ അതിൽ എഴുതി വച്ചിരിക്കുന്നു. സോ പ്രീ പ്ലാൻഡ് പ്രോഗ്രാം അതിനകത്തുണ്ട്. അതേസമയം വിസ്ഡം എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ സലോമോൻ അതിനെ വിശദീകരണം നൽകുന്നത്, ഇറ്റ് ഇസ് ആൻ എബിലിറ്റി ഓർ എ ബ്ലെസ്സിംഗ് given by God to find out which is right and which is wrong. Nanma dinmagale thirichariyvan devam oru manushane nalgirikkunna krubayanu, anugrahamanu, punyamanu ee devajnanam allengil jnanam. Ee jnanu arivu thammilulla oru vadambali innathe kaalagattathinte pratheegathayanu. Nammal innu jnanigalaya manushareekkal nammal nishtapadunnathu arivulla manushareyanu. Arivulla manushar പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടുകൂടി ഒരു കാര്യം ചെയ്യുന്നത് കണ്ടാൽ കൗതുകത്തോടെ നോക്കി നിൽക്കും. സിമ്പിൾ എക്സാമ്പിൾ, കമ്പ്യൂട്ടറിനെ കുറിച്ച് അപരിമിതമായ അല്ലെങ്കിൽ വിപ്ലവകരമായ അറിവുള്ള ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. അതേസമയം വേദപുസ്തകത്തെക്കുറിച്ച് ഏറെ ജ്ഞാനമുള്ള ഒരു കുഞ്ഞിനെ അത് ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ വാട്സപ്പിൽ കടന്നു വന്നൊരു വാർത്ത മാത്രമായിട്ട് നമ്മൾ കാണുന്നു. അതിനെ അനുകരിക്കാൻ നമ്മൾ കുട്ടികളെയോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒരു പ്രചോദനം അതിലൂടെ ലഭിക്കാറില്ല. അതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടിയോട് എപ്പോഴും ചോദിക്കും മാർക്കിനെ കുറിച്ചും ഗ്രേഡിനെ കുറിച്ചും. ഇവിടെ അങ്ങനെ ഒരു ശീലം ഇല്ല, പൊതുവെ അങ്ങനെ ഒരു ചോദിക്കുന്നതും ഫെഡറൽ ഗവൺമെന്റിന്റെ ലോയ്ക്കനുസരിച്ച് ശരിയല്ല എന്ന് പറയാം. നാട്ടിലെ ഒരു കോണ്ടക്സിൽ അല്ലെ, നാട്ടിൽ നിന്ന് വരുന്ന അവരുടെ കോണ്ടക്സിലും ഒക്കെ മാർക്കിനെ കുറിച്ച് അവരെപ്പോഴും ചോദിക്കും. ചോദിക്കുമ്പം കൂട്ടത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മുടെ പള്ളിയിലോ നമ്മുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളോ എങ്ങാനും ആ സ്കൂളിലോ അല്ല ഗ്രേഡിലോ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മാർക്ക് എത്ര ഉണ്ടെന്ന് ഒരു അടിക്കുറിപ്പായിട്ട് കൃത്യമായി ചോദിക്കും. നമുക്ക് അറിയേണ്ടുന്നത് നമ്മുടെ കുഞ്ഞിന് മാർക്ക് കിട്ടിയോ എന്നുള്ളതല്ല, സഹോദരങ്ങളെക്കാൾ കൂടുതലാണ്, സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇടവകയിൽ വരുന്ന മറ്റ് സുഹൃത്തുക്കളുടെ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതലാണോ കുറവാണോ. ഈ ഒരു പിരിമുറുക്കം നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും വളരെ ചിന്താവിഷയമായി നിലനിൽക്കാറുണ്ട്. വീണ്ടും ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. രണ്ടുപേർ സംസാരിക്കുന്നത് മാറി നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും ജ്ഞാനത്തിന്റെ ഉത്തമമായ ഉദാഹരണം. പലപ്പോഴും ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞാൽ, സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കുന്നതിനേക്കാൾ നമുക്ക് താല്പര്യം അതിന്റെ ഇടയ്ക്ക് എന്റെ ജ്ഞാനത്തെ കൃത്യമായി ആവശ്യമുള്ള സ്ഥലത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തും കുത്തി നിറയ്ക്കുവാൻ വളരെ ശ്രദ്ധാലുക്കളാണ്. ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പം പോലും നമ്മൾ പെറുപെറുക്കാറുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന അടുത്ത ആളിന്റെ തോളത്തൊന്ന് തട്ടും, ഇതെങ്ങനെയുണ്ട് എന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ തരുന്ന ജ്ഞാനത്തെ ശ്രവിക്കുവാൻ തക്കവണ്ണം താല്പര്യക്കുറവ് കാണിച്ചിട്ട് അതിനേക്കാളും വലിയ ജ്ഞാനം എന്റെ കയ്യിലുണ്ട് എന്ന് സമർത്ഥിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഈ ഒരു ചെറിയ ചിന്ത കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല ജ്ഞാനി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ള ക്രിസ്തുവാണ്. കാരണം ക്രിസ്തു എപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് സംഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെട്ട ആളാണ്. കന്യകമറിയാം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നതിനെ സംഗ്രഹിച്ച് അത് ദൈവകൃപയായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. ശിഷ്യന്മാർ ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നെങ്കിലും ഏറെ സമയം കേൾക്കുവാൻ അവരുടെ സമയത്തെയും ജീവിതത്തെയും ക്രമപ്പെടുത്തിയവരാണ്. നമുക്ക് അറിയാവുന്ന പൂർവ്വപിതാക്കന്മാരൊക്കെ അവർ പ്രസംഗിച്ച പ്രസംഗമൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ വാട്സപ്പും ന്യൂ മീഡിയയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യരെവിടെയൊക്കെ പ്രസംഗിച്ചാലും ആ പ്രസംഗമൊക്കെ ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യുക. പക്ഷെ ഞാൻ എന്റെ വായനയിലൂടെ മനസ്സിലാക്കിയത് ഫ്രാൻസിൽ ഒരു ലാബിൽ അവരതിന്റെ പഠനത്തിന്റെ പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല, ലോകത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരുടെയും ശബ്ദത്തെ അത് കൃത്യമായി റിട്രീവ് ചെയ്തെടുക്കാനുള്ള ഒരു സംവിധാനം അവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മിക്കവാറും പെട്ടുപോകും. കാരണം നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ കോണ്ടെക്സ്റ്റിലും ഇരിക്കുന്ന ആളിന്റെ വ്യത്യാസവും ചിന്താഗതിയും കൂട്ടുകെട്ടുമനുസരിച്ച് നമ്മുടെ ആശയങ്ങളിലും തീരുമാനങ്ങളിലും അഭിപ്രായങ്ങളിലും യാതൊരു മടിയുമില്ലാതെ വെള്ളം ചേർക്കുന്നവരും വ്യത്യസ്തത കാണിക്കുന്നവരും ആ കൂട്ടത്തിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളെ മാറ്റുവാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ജ്ഞാനികൾ എന്ന പദത്തിനപ്പുറമായി ജ്ഞാനം കുറഞ്ഞ വ്യക്തികളുടെ കാറ്റഗറിയിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ട് ജ്ഞാനം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഏറ്റവും നല്ല പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ പുസ്തകം തന്നെയാണ്. ആ പുസ്തകത്തിൽ 31 അധ്യായമുണ്ട്. ആ 31 അധ്യായത്തിലും കൂടെ ഓരോ അധ്യായത്തിലും 10 മുതൽ 15 വരെ കാറ്റഗറി പ്രോവസ് ജ്ഞാനതത്വങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ജ്ഞാനതത്വം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ കാണുന്ന ജ്ഞാനപുസ്തകത്തിലെ ആദ്യത്തെ ജ്ഞാനവാക്യം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. നമുക്കൊക്കെ അറിയാം എങ്കിൽ തന്നെയും ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് നോളജ് എന്ന് നമ്മൾ പഠിക്കുന്നു, പലയിടത്തും സ്റ്റിക്കറിൽ എഴുതി വെച്ചിരിക്കുന്നു, നമ്മളത് മനസ്സിൽ ഉൾക്കൊള്ളുന്നു. പക്ഷേ ദൈവഭക്തിയിലൂടെ അല്ല ഇന്ന് നമ്മൾ ജ്ഞാനത്തെ സ്വീകരിക്കുന്നത്. അതിന് പകരം ലോകത്തിലെ വിജ്ഞാനങ്ങൾ ആണ് ലോകത്തിലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് എന്നുള്ള ചിന്തയിൽ ആ ചിന്തകളോടുകൂടി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ എന്താണ് ജ്ഞാനം, ആരൊക്കെയാണ് വേദപുസ്തകത്തിലെ ജ്ഞാനികൾ, നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം കണ്ടെത്തുവാൻ നമ്മൾ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം, ഇതെല്ലാം കൂടെ ചേർത്ത് പെട്ടെന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അരിസ്റ്റോട്ടിൽ കാലഘട്ടത്തിന് മുമ്പേ ജീവിച്ചിരുന്ന ഒരു യവന തത്വചിന്തകൻ പറയുന്നു, അരിസ്റ്റോട്ടിൽ ബിലീവ് ഇൻ 2 types ഓഫ് വിസ്ഡം, ദ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ. ദ ഫോമർ ഇൻവോൾവ്സ് ദ എക്സ്പ്ലോറേഷൻ ഓഫ് തിങ്സ് വി കാൻ്റ് ചേഞ്ച് ബട്ട് അബൌട്ട് വിച്ച് വി സീക്ക് ട്രൂത്ത്. ദ ലാറ്റർ എക്സ്പ്ലോർസ് What which we can change through making good choices. രണ്ട് ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ചത്, തിയറിറ്റിക്കൽ ആസ് വെൽ ആസ് ദ പ്രാക്ടിക്കൽ. ഒന്ന് താത്വികമായ ചില ജ്ഞാനങ്ങളെ കുറിച്ചുള്ള ചിന്ത, അത് തത്വജ്ഞാനികൾ നേരത്തെ നിർവചിച്ചു വെച്ചിരിക്കുന്നതാകിയാൽ അതിനെ മാറ്റുവാനായിട്ട് നമുക്ക് അവസരം ലഭിക്കാറില്ല. എന്നാൽ നമുക്ക് കിട്ടുന്ന ചോയ്സ് പ്രായോഗിക തലത്തിൽ ജ്ഞാനത്തെ പ്രയോഗിക്കുമ്പോൾ നല്ലതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് സ്വയം ജ്ഞാനത്തിലേക്ക് വളരുവാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് അരിസ്റ്റോട്ടിൽ കൃത്യമായി പഠിപ്പിക്കുന്നു. ഡെസ്കാർട്ടസ് എന്ന് പറയുന്ന തത്വജ്ഞാനി പറയുന്നു, He viewed wisdom as good judgment in everyday life and seeking knowledge in all things one is able. ഈ വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഓരോ കാര്യങ്ങളെയും അതിന്റെ ഗൗരവത്തോടുകൂടി നന്മ അധിഷ്ഠിതമായി നീതിയുക്തമായി പെരുമാറാൻ നമുക്ക് കിട്ടുന്ന കഴിവ്, നമുക്കങ്ങനെ ഒരു കഴിവുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ചിന്തകളേക്കാൾ, നമ്മളുടെ ജ്ഞാനത്തെക്കാൾ മറ്റുള്ളവരുടെ ജ്ഞാനത്തിലേക്ക് അല്ലെങ്കിൽ അവരെ മറികടക്കാനോ അല്ലെങ്കിൽ അവരോട് നമുക്കൊന്ന് മത്സരിക്കുവാനോ നമ്മുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാറ്റപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യരും ഒറ്റയ്ക്ക് അവരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ശാന്തമായ നല്ല വിനയ സ്വഭാവമുള്ള മനുഷ്യരൊക്കെയാണ്. ഒരു ഗ്രൂപ്പിലേക്ക് കയറുമ്പോഴാണ് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം സിനിമാ നടന്മാർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഈ ഫാൻസ് അസോസിയേഷന്റെ ശക്തി കൂടുന്നതനുസരിച്ച് ആരാണോ അവരുടെ നേതാവായിട്ട് നിൽക്കുന്നത് അവരുടെ ചിന്തയിലും വർത്തമാനത്തിലും സമീപനത്തിലും മനോഭാവത്തിലും ഒക്കെ വ്യത്യാസം വരാറുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും ഈ വിഷയത്തെ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഒരാളുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. കൺഫ്യൂഷ്യസ് അദ്ദേഹം പറയുന്നു, ബൈ ത്രീ മെത്തേഡ്സ് വി മേ ലേൺ വിസ്ഡം. ഫസ്റ്റ് ബൈ റിഫ്ലക്ഷൻ വിച്ച് ഇസ് നോബ്ലസ്റ്റ്, സെക്കൻഡ് ബൈ ഇമിറ്റേഷൻ വിച്ച് ഇസ് ഈസിയസ്റ്റ്, and third by experience which is the bitterest. ഒന്ന് റിഫ്ലക്ഷൻ, അത് നമുക്ക് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില തോന്നലുകളും ചിന്തകളും അഭിപ്രായങ്ങളും ഉണ്ടാകുന്ന അവസ്ഥ. രണ്ട് ഇമിറ്റേഷൻ, നമുക്ക് അനുകരിക്കാൻ പറ്റും ഏത് മനുഷ്യരെയും ഏത് കാര്യത്തെയും അനുകരിക്കാനുള്ള ഒരു സ്വഭാവം. മൂന്ന് ഇറ്റ് ഈസ് ത്രൂ ദ എക്സ്പീരിയൻസ്, അനുഭവത്തിലൂടെ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും ടഫായിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. ഈ മൂന്ന് തത്വചിന്തകന്മാരും ഈ വിസ്ഡം എന്ന വിഷയത്തെ മൂന്ന് രീതിയിൽ അവതരിപ്പിച്ചുവെങ്കിൽ വേദപുസ്തകത്തിൽ ഈ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്ലെസ്സിംഗ് ഓർ ഇറ്റ് ഈസ് എ ഗ്രേസ് ഗിവൺ ബൈ ഗോഡ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് റൈറ്റ് ആൻഡ് വിച്ച് ഇസ് റോങ്. നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമുക്കുള്ള കഴിവ് അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. കാരണം ജനിച്ചത് ദൈവനിശ്ചയപ്രകാരമാണ്. നമുക്കായി തെരഞ്ഞെടുക്കപ്പെട്ട മാതാപിതാക്കൾ, നമ്മൾ ജനിച്ച സ്ഥലം, നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലം, നമുക്ക് കിട്ടിയ താലന്റുകൾ, കഴിവുകൾ, നീളം, വണ്ണം, തൂക്കം, നിറം, ഇതെല്ലാം ദൈവം നിശ്ചയിച്ചതാണ്. ഇനി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതും ദൈവം നിശ്ചയിച്ച ഒരു ദിവസത്തിൽ നമ്മൾ മാറ്റപ്പെടേണ്ടി വരികയും ചെയ്യും. അതിന്റെ മധ്യത്തിൽ ഉള്ള ആ ഒരു ടൈം ഡ്യൂറേഷൻ, അതിന് വിളിക്കുന്ന പേരാണ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് സ്പാൻ, ആ ജീവിതചര്യകളിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെയും നമ്മളുടെ കയ്യിലേക്ക് വരുന്ന സമ്പത്തിനെയും നമുക്ക് ദൈവം കൃപയായി നൽകിയിരിക്കുന്ന സമയത്തിനെയും ഒക്കെ വിചിന്തനം ചെയ്ത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന കൃപയുടെ പേരാണ് യഥാർത്ഥത്തിൽ വിസ്ഡം. ഈ വിസ്ഡം കൃത്യമായി പ്രാപിക്കാൻ ആദ്യമേ ശക്തമായി ശലോമോൻ പറയുന്നു, ദൈവഭക്തിയിലൂടെ മാത്രമേ ജ്ഞാനം പൂർണ്ണമായി സമ്പാദിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ലോകത്തിലെ ജ്ഞാനമെല്ലാം സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കിട്ടുന്നത് ലോകത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കും, ആ വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജോലി ലഭിക്കും, ആ ജോലി ഏറ്റവും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ പണം സമ്പാദിക്കാം. പക്ഷേ പണം എത്ര സമ്പാദിച്ചാലും ഈ ദ്രവ്യം നമുക്കൊരു സ്ഥലം വരെ കൊണ്ടുപോകാൻ പറ്റും, ആഫ്റ്റർ ദ ഗ്രേവിയാകും. അതിനു മുമ്പ് നമുക്കിതെല്ലാം ഉണ്ട് 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 എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും സന്തോഷിക്കാം. ഓരോ ദിവസവും നമുക്ക് അതിന്റെ സ്കോർ ബോർഡ് നോക്കി അത് വർദ്ധിച്ചോ കുറഞ്ഞോ വർദ്ധിച്ചോ കുറഞ്ഞോ എന്ന് നോക്കാം. പക്ഷേ തന്നിരിക്കുന്ന ദ്രവ്യം പോലെ നൽകപ്പെട്ടിരിക്കുന്ന സമയവും നമ്മുടെ ഇന്ദ്രിയ ബലവും നമ്മൾക്ക് തന്നിരിക്കുന്ന സെൻസ് ഓർഗൻ, ഇന്ദ്രിയങ്ങളും അതോടൊപ്പം തന്നെ ചിന്താമണ്ഡലങ്ങളും ദൈവയുക്തമായി നീതിപൂർവം ഉപയോഗിക്കാൻ നമുക്കൊരു ശ്രമം ഉണ്ട് എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ ജ്ഞാനി എന്ന് സൂചിപ്പിക്കാൻ സാധ്യതയുള്ളൂ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഈ വേദപുസ്തകത്തിൽ 12 പേരെ പ്രധാന ജ്ഞാനികളായിട്ട് പിതാക്കന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ അവരുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അവസാനിപ്പിക്കട്ടെ. അത് ആദ്യം കാണുന്ന ജ്ഞാനി ആദമിനെ ഹൗവയെ ജ്ഞാനികളായിട്ട് പറയുന്നില്ല. പറയാത്തതിന്റെ കാരണം ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ പോലും അവരുടെ ജ്ഞാനാവസ്ഥയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം സാത്താൻ കടന്നു വന്നപ്പോൾ നന്മതിന്മകളെ വിവേചിച്ചറിയുന്നതിന് പകരം സ്വാർത്ഥമായ ചിന്തകളിലേക്ക് പെട്ടെന്ന് മടങ്ങിയപ്പോൾ അവരുടെ ജ്ഞാന അവസ്ഥ അന്ധകാരത്തിലേക്ക് നയിക്കപ്പെട്ടു. അതുകൊണ്ട് ആദ്യ മനുഷ്യനായ ആദമിനെ ഹവയെയും വേദപുസ്തക ചിന്തകന്മാരോ പണ്ഡിതന്മാരോ ഒരിക്കലും ജ്ഞാനികളായിട്ട് അവതരിപ്പിക്കുന്നില്ല. ആദ്യത്തെ ജ്ഞാനിയായിട്ട് അറിയപ്പെടുന്നത് വേദപുസ്തകത്തിൽ ജോസഫിനെ കുറിച്ചാണ്. ജ്ഞാനിയായ ഭരണകർത്താവ് ക്ഷാമകാലത്തെ മുൻകണ്ട് തയ്യാറെടുത്ത് ഈജിപ്ഷ്യൻ ഭരണത്തിൽ സഹായിച്ചുകൊണ്ട് ജ്ഞാനത്താൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് എല്ലാ തലങ്ങളിലും ഒരുപോലെ വിവേചിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ജോസഫ്. 2, ജ്ഞാനിയായ ന്യായപ്രമാണ ദാതാവ് എന്നറിയപ്പെടുന്ന മോശ. ലോകത്തിൽ ഇന്നോളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നേതാവ്, അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒന്നും ഇത്രത്തോളം ഡെവലപ്പ് ചെയ്യാത്തൊരു കാലഘട്ടത്തിൽ 600,000 പരം മനുഷ്യരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് കൊണ്ടുപോകുന്ന വഴി നെബോ പർവ്വതം വരെ അവരെ കൃത്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന പട്ടണം കാണിച്ചു കൊടുക്കുന്നത് വരെയുള്ള സന്ദർഭത്തിൽ ഈ മുഴുവൻ മനുഷ്യരെയും ഗോത്രം ഗോത്രമായി കൂടാരവാസികളായി മരുഭൂമിയിലൂടെ പെറുവെറുപ്പുണ്ടെങ്കിൽ പോലും കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച ജ്ഞാനിയാണ് മോശ. മിസ്രയീമ ജ്ഞാനവും ദൈവിക ജ്ഞാനവും സമ്പാദിച്ചിട്ട് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും പുറപ്പെടുവിച്ച ജ്ഞാനം മൂലം ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് നയിച്ച നേതാവ്. 3, ജ്ഞാനിയായ വാസ്തുശില്പി എന്നറിയപ്പെടുന്ന ഒരു ജ്ഞാനിയുണ്ട്, ബെത്തലേ. അത് മരുഭൂമിയിൽ വെച്ച് സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തിലും ഉപകരണങ്ങളുടെ പണിയിലും മേൽനോട്ടക്കാരനായി പ്രവർത്തിച്ച് ജ്ഞാനത്താൽ പ്രവർത്തികൾക്ക് പൂർണ്ണത നൽകാമെന്ന് വിശ്വസിച്ച് അത് ജീവിതത്തിൽ ക്രമപ്പെടുത്തിയ മനുഷ്യനാണ്. അത് ലഭിക്കപ്പെട്ട ജ്ഞാനത്തെ ദൈവചിന്തകൾക്ക് യോജിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറിയ മനുഷ്യനാണ് ബെത്തലേ. 4, ജ്ഞാനിയായ സൈനിക നേതാവെന്നറിയപ്പെടുന്ന യോശുവ. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് നയിച്ച യോശുവ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് മോശയിൽ നിന്നും അനുസരണം ശാന്തമായി പഠിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് വിശ്വാസപൂർവ്വം ജനത്തെ പ്രവേശിച്ച ദൈവജ്ഞാനിയാണ്. ദൈവജ്ഞാനം മനുഷ്യഭയത്തെ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യത്തെയും അകറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് യോശുവ. 4, 5, ജ്ഞാനിയായ മധുര ഗായകൻ എന്നറിയപ്പെടുന്ന ദാവീദ്. തന്റെ ജീവിതത്തിൽ വന്ന ഏറെ വീഴ്ചകൾ, ദൈവഭയം ഉണ്ടായിരുന്നു, ദൈവകൃപയുണ്ടായിരുന്നു, എങ്കിലും ചില പ്രതിസന്ധികളുടെ അല്ലെങ്കിൽ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ വീഴ്ചകളിലേക്ക് കടന്നുപോയപ്പോഴും അതിനെ അതിജീവിച്ച് ദൈവഭക്തിയിലേക്ക് തിരികെ ചെല്ലുവാൻ യാതൊരു വൈമുഖ്യവും കാണിക്കാത്ത ഒരു മനുഷ്യനായി ദാവീദിനെ അറിയപ്പെടുന്നു. ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ ക്രമീകരിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് ദാവീദ്. വീണ്ടും തുടർന്ന് ജ്ഞാനവും സാമർഥ്യവുമുള്ള ഭാര്യ എന്നറിയപ്പെടുന്ന അബീഗയിൽ. ഇന്ന് ധാരാളം കുഞ്ഞുങ്ങളുടെ പേരാണ് അബീഗയിൽ. ഞാൻ ഉൾപ്പെടുന്ന ദേവാലയത്തിലുമുണ്ട് 2 കുഞ്ഞുങ്ങൾക്ക് അബീഗയിൽ. നല്ല ഭംഗിയാണ് കേൾക്കാൻ, പക്ഷെ ശ്രദ്ധിക്കുക, ജ്ഞാനവും സാമർഥ്യവുമുള്ള ഭാര്യയുടെ ഉദാഹരണമായിട്ടാണ് അബീഗയിലിനെ അറിയപ്പെടുന്നത്. മദ്യലഹരിക്കടിമയായ ഭർത്താവിന്റെ കുറവ് നികത്തി വീട്ടുകാര്യങ്ങൾ തന്റെ ഇടത്തോടെ നടത്തി ജ്ഞാനം യഥാർത്ഥ തിരിച്ചറിവിന്റെ മുഖാന്തരമാണെന്ന് കുടുംബത്തെയും സമൂഹത്തെയും വേദപുസ്തകത്തിലൂടെ പഠിപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീയാണ് അബീഗയിൽ. അടുത്തത് നമ്മളിപ്പോൾ വായിച്ച മഹാജ്ഞാനിയായ ഭരണതന്ത്രജ്ഞൻ അല്ലെങ്കിൽ ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെടുന്ന ശലോമോൻ. ജ്ഞാനം എല്ലാ തലങ്ങളിലും പ്രാവർത്തികമാക്കാൻ കഴിയാത്തവനെങ്കിലും പ്രധാന കൃത്യനിർവഹണം ഭംഗിയായി നടത്തിക്കൊണ്ട് മുൻഗണനകളെ മനസ്സിലാക്കുവാൻ തനിക്ക് ലഭിക്കപ്പെട്ട, പ്രത്യേകിച്ച് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ്, നിന്റെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു വരം സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലേറെ കാര്യങ്ങൾ ജ്ഞാനിക്ക് ചോദിക്കാമായിരുന്നു ഈ മനുഷ്യന്. പക്ഷെ ഈ മനുഷ്യൻ ചോദിച്ചത് ഈ ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണമുള്ള വിവേകപൂർണമായ ഒരു അറിവ്, അതിന് പറയുന്ന പേരാണ് ജ്ഞാനം. അത് ലഭിക്കപ്പെട്ടപ്പോൾ ദൈവം ചോദിക്കാത്തതെല്ലാം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വിജയം. നമ്മളെല്ലാം ചോദിക്കുന്നത് ജ്ഞാനം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചോദിക്കും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും കുറച്ച് കിട്ടുന്നത്. എല്ലാം മാറ്റിവെച്ചിട്ട് ജ്ഞാനം ചോദിക്കുന്ന ഒരു മനുഷ്യന് ദൈവം ജ്ഞാനം നൽകുന്നതോടൊപ്പം എല്ലാം ഇരട്ടിയായി ഇയോബിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവം അനുഗ്രഹിക്കും. തുടർന്ന് ജ്ഞാനിയായ ഉപദേഷ്ടാവും ഭരണതന്ത്രജ്ഞനുമായ ദാനിയേൽ ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധത്തിൽ, അതിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മനുഷ്യനായിട്ടാണ് ദാനിയേലിനെ പലപ്പോഴും അറിയപ്പെടുന്നത്. ദുരൂഹതകൾക്ക് ജ്ഞാനത്താൽ വിശദീകരണം നൽകിക്കൊണ്ട് നിർഭയമായി ജ്ഞാനത്തിന്റെ പിൻബലത്തിൽ എല്ലാ വിഷയത്തെയും കൈകാര്യം ചെയ്യുവാൻ ദൈവജ്ഞാനം നേടിയ മനുഷ്യന്റെ ഉദാഹരണമാണ് ദാനിയേൽ. തുടർന്ന് പുതിയ നിയമത്തിൽ വിജ്ഞാനികളായ അല്ലെങ്കിൽ ജ്ഞാനികളായ വാനനിരീക്ഷകന്മാരെ കുറിച്ച് പറയും. ദൈവത്തിന്റെ ലോകത്തിലേക്കുള്ള പിറവി ജ്ഞാനത്തിൽ ഗ്രഹിച്ചതിന് ശേഷം പൂർണമായ അപഗ്രഥന ശക്തി ലഭിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ ദൈവജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത് അവർക്ക് ലഭിക്കപ്പെട്ട ലോകജ്ഞാനത്തെ രണ്ടാമത് നെണ്ണി മടങ്ങിയത് കൊണ്ടാണ് യേശു കുഞ്ഞിന് പിറവിയിലെ മരണത്തിലേക്ക് പോകാതെ ഹെരോദാവിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടിടയായത്. അപ്പോൾ രണ്ടൊരു കമ്പാരിസൺ അവിടെയുണ്ട്. ലോകജ്ഞാനം അവരുടെ കയ്യിലുണ്ട്, അവർക്ക് കിട്ടിയ അനുഭവജ്ഞാനം, ഒപ്പം ദൈവജ്ഞാനം അതിനെ നിറച്ചു കഴിഞ്ഞപ്പോൾ ദൈവജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് വിദ്വാൻമാർ മാറ്റപ്പെടുന്നു. തുടർന്ന് സ്തേഫാനോസ് ജ്ഞാനിയായ സുവിശേഷകൻ എന്നാണ് അദ്ദേഹത്തെ പിതാക്കന്മാർ സംബോധന ചെയ്യുന്നത്. യവന വിധവമാർക്ക് പരാതിക്ക് ഇടം നൽകാതെ വിതരണം ക്രമീകരിച്ചുകൊണ്ട് യഹൂദന്മാരുടെ സുവിശേഷം അറിയിച്ച് അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തെ മുഖാമുഖം കാണാനുള്ള ജ്ഞാനം, അത് ചെറുപ്പത്തിലെ യൗവനകാലത്തെ നേടിയെടുത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സ്തേഫാനോസ്. അടുത്തത് ജ്ഞാനിയായ സന്ദേശവാഹകൻ എന്നറിയപ്പെടുന്ന പൗലോസ്. ദൈവസ്നേഹത്തെ അറിയിക്കുവാൻ ഏറെ യാത്രകൾ ബുദ്ധിമുട്ട് സഹിക്കാൻ യാതൊരു എല്ലാ പ്രതിസന്ധികളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തന്റെ ജ്ഞാനത്തെ വിവേകപൂർണമായി ഉപയോഗിച്ച മനുഷ്യനാണ്. നമ്മൾ ദേവാലയത്തിൽ വരാൻ ദൂരമായതുകൊണ്ട് ഞങ്ങൾ ദേവാലയത്തിൽ വരുന്നില്ല ശവത്തിരുനാളായി എന്ന് പറയുന്നവരെ നമുക്കറിയാം. എന്നാൽ 2 മണിക്കൂർ യാത്ര ചെയ്ത് ദേവാലയത്തിലെ വൈദികൻ വരുന്നതിന് മുമ്പേ ദേവാലയത്തിൽ വരുന്ന മനുഷ്യരെയും ഞാൻ ഹ്യൂസ്റ്റണിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരു ഉദാഹരണമാണ് പൗലോസ്ലീഹ. 3 മിഷനറി യാത്രകൾ എന്ന് പറഞ്ഞാൽ അതിദുർഘടമായ യാത്രകൾ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? ദൈവജ്ഞാനത്തെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ഡമസ്കോസിലേക്കുള്ള യാത്രയിൽ ലഭിക്കപ്പെട്ട ദൈവജ്ഞാനം അത് അത്യധികം വർദ്ധിച്ച സന്തോഷത്തോടുകൂടി എല്ലാവരെയും അറിയിക്കണമെന്ന് മനസ്സ് സങ്കല്പിച്ചപ്പോൾ അതേറെ സന്തോഷത്തോടെ ചെയ്തു. ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് പള്ളിയിലും കാണാൻ പറ്റും. പള്ളി വന്നാൽ അത് എപ്പോഴും വളരെ ആക്റ്റീവ് ആയിരിക്കും. പള്ളിയിൽ എന്ത് ആവശ്യമുണ്ടോ അത് അറിഞ്ഞു ചെയ്യും. ഒരു ഭവനത്തിലേക്ക് വന്നാലും അവിടെ എന്ത് ആവശ്യമുണ്ടോ അത് അറിഞ്ഞ് പെരുമാറും. അത് ഈ ദൈവജ്ഞാനത്തിന്റെ കൃപയിൽ നിറഞ്ഞവർക്ക് മാത്രമേ അതെല്ലാം നന്മയെന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പള്ളി വന്ന് അല്പം വിയർപ്പെടുക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ. ഈ ഹ്യൂസ്റ്റണിലുള്ള ഒരു ദേവാലയത്തിൽ ഞാൻ കുറച്ചുപേരെ പരിചയപ്പെട്ടു. അവർ തന്നെയാണ് പള്ളിയിലെ മുഴുവൻ കാര്യങ്ങളും, ഇൻക്ലൂഡിംഗ് ലോൺ മൂവിങ് വരെ അവരാ ചെയ്യുന്നത്. ഓരോ ഫാമിലി മാറി മാറി വന്ന് ചെയ്യുന്ന ഒരു പ്രവണത. ക്ലീനിങ് അവര് തന്നെയാണ്. പള്ളിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലരുടെ ദൗത്യമാണ് പള്ളിക്ക് ആവശ്യമായിട്ടുള്ള കുർബാനയ്ക്ക് അർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തെളിമയുണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ടിടയുള്ളൂ. ഏറ്റവും ഒടുവിൽ ക്രിസ്തു ആണ് 12-ാമത്തെ ജ്ഞാനി, ദൈവജ്ഞാനത്തിന്റെ മൂർത്തിഭാവം എന്നറിയപ്പെടുന്ന ക്രിസ്തു. ജ്ഞാനത്തിന്റെ പിൻബലത്തിൽ കുറ്റമറ്റ ജീവിതം നയിച്ച് ക്രൂശു മരണത്താൽ രക്ഷ ഒരുക്കിക്കൊണ്ട് ദൈവജ്ഞാനത്തിലുള്ള നിത്യജീവൻ നമുക്ക് ലഭ്യമാക്കിയ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യപുത്രൻ ജ്ഞാനത്തിന്റെ ഉറവിടമാണെന്ന് ലോകമൊക്കെയും കൃത്യമായി സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് തന്റെ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. 1, ജ്ഞാനം ചോദിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ഒരു നിരന്തരമായ ബന്ധം ഉള്ള ഒരു വ്യക്തിക്ക് സ്വയം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്ക് ജ്ഞാനം കുറവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കേൾക്കുവാൻ ഏറെ സന്തോഷമുള്ളവനും പറയുവാൻ താമസമുള്ളവനും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ വിവേചിച്ചറിയുന്നവനുമായിരിക്കും. അങ്ങനെയുള്ള ഒരു കൃതിയിലേക്ക് നമ്മൾ മാറണം. രണ്ട്, ഔദാര്യമായി കൊടുക്കാൻ ലോകത്തിൽ ഒരു വ്യക്തിക്കേ പറ്റൂ. നമ്മൾ സെയിലും ഡിസ്കൗണ്ടും ഒക്കെ തേടി പോകാറുണ്ട്, അവിടെ എല്ലാം നമുക്ക് സൗജന്യം ഉണ്ടെന്ന് തോന്നും, പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്. നമുക്ക് ദൈവം സൗജന്യമായി തന്ന ഏറ്റവും വലിയ കൃപയാണ് നമ്മുടെ ജീവിതം. ഈ ഒരു പാൻഡമിക്കിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നുള്ള തെളിവ്. പല രോഗങ്ങളും നമ്മുടെ സമീപത്തൂടെ കടന്നു പോയപ്പോഴും അതിനെയൊക്കെ അതിജീവിക്കാൻ ദൈവം തന്ന കൃപ. അതാണ് ഔദാര്യമുള്ള ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം. ഏറ്റവും ഒടുവിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദൈവജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്താൽ ഔദാര്യമുള്ള ദൈവം നമുക്ക് ആവശ്യമായ കൃപകളെ സമൃദ്ധമായി നൽകും എന്നുള്ള പരിപൂർണമായ വിശ്വാസം. ഈ വേദഭാഗം ഒരു പ്രാവശ്യം കൂടി വായിക്കുക. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 5-ാം വാക്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടത്. അത് മുഴുവൻ വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരും ജ്ഞാനം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം ദൈവഭക്തിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ബലഹീനനായ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കു ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
തീർച്ചയായിട്ടും വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് നമുക്ക് കേൾക്കാനിടയായത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. നിങ്ങളിൽ ഒരുത്തരം ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. നമുക്കറിയാവല്ലോ സുവിശേഷങ്ങളിലൊക്കെ പ്രാർത്ഥന എന്നുള്ളൊരു വിഷയത്തെ പറ്റി ദൈവസന്നിധിയിൽ യാചിക്കണം, അതിനുള്ള അവകാശം നമുക്കുണ്ടെന്നൊക്കെ നമ്മൾ പറയപ്പെടുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ഇന്നത്തെ ചിന്താഗതിയിൽ നമ്മുടെ അന്വേഷണങ്ങൾ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ലഭ്യമാകേണ്ട ഔദാര്യങ്ങളെ യാചിക്കുക എന്നുള്ള തെറ്റിദ്ധാരണ, ഒരു തിരിച്ചറിവ് നമുക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതല്ല, കർത്താവ് പരിശുദ്ധാത്മാവിനെ യാചിക്കണം എന്നൊക്കെ പറയുന്നു. വേദോത്സവം സാക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ പരിശുദ്ധ പിതാക്കന്മാര് നമുക്ക് തിരിച്ചറിവ് നൽകുന്നതിൽ എന്ത് യാചിക്കണം എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയിൽ പരിശുദ്ധാത്മാവിനോട് എന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആത്മാവിനെ ലഭിക്കണം എന്ന പോലെ തന്നെ യാചിക്കണം എന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു സംഗതിയാണ് ജ്ഞാനം. അച്ഛൻ വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുകയും ചെയ്തു. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തോടടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ജ്ഞാനം കുറവുള്ളവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ദൈവത്തോടടുക്കാതിരുന്നാലും പൊതുവെ അത് ജ്ഞാനികളായിട്ട് തോന്നും. അതുകൊണ്ടാണല്ലോ പല ആളുകളും പറയുന്ന കാര്യങ്ങള് അവർക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സമൂഹത്തിന് നല്ലതാന്ന് തോന്നാറില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവരെ ജ്ഞാനികളായി തോന്നാറുണ്ട്. അതിന് പ്രധാന കാരണം ദൈവത്തോടുള്ള അകൽച്ചയാണ്. ദൈവത്തോടടുക്കുമ്പോഴാണ് നമുക്ക് കുറവുകളോടൊന്ന് തിരിച്ചറിയുകയും ആ കുറവുകളെ നേരിടാനുള്ള സാധ്യതകളെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പം യാക്കോബ് ശ്ലീഹ ഇവിടെ നമ്മളെ ഓർപ്പിക്കുമ്പോൾ ദൈവത്തോടടുക്കുംതോറും നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. നമ്മൾ എവിടെയോ അറിയേണ്ട കാര്യങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ കുറെ കൂടെ അന്വേഷിക്കണം എന്നൊരു ബോധം നമുക്കുണ്ടാകുന്നത്. ആ ബോധം ഉണ്ടാകുമ്പോൾ തന്നെ അത് കണ്ടെത്താനുള്ള ഒരു തിരിച്ചറിവൂടെ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വളരെ ഉറപ്പോടുകൂടിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ജ്ഞാനത്തിന് വേണ്ടി അന്വേഷിച്ചിട്ടുള്ള ആരുടെ ജീവിതത്തിൽ ജ്ഞാനത്തിന് കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അന്വേഷിക്കാനായിട്ട് നമ്മൾ കഴിയണം. സദൃശവാക്യങ്ങൾ നമ്മൾ മുഴുവൻ വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയം ജ്ഞാനം തന്നെയാണ്. ജ്ഞാനത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിന്റെ ശ്രദ്ധേയമായ ഒരു തലമായിട്ട് തന്നെയാണ് സദൃശവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമൻ നമ്മെ ഓർപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് വേദോത്സവത്തിൽ ജ്ഞാനം അന്വേഷിച്ച, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ കൂടി ഉന്നതി പ്രാപിച്ച ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ കൂടി പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഈ ദിവസം കൊണ്ടുപോവുകയുണ്ടായി. തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മീയ അന്വേഷണത്തിന്, അല്ലെങ്കിൽ ഉന്നതങ്ങളെ ജ്ഞാനം കണ്ടെത്തത്തക്കോണമുള്ള ഒരു വലിയ സാധ്യതയായി പരിലസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടൊരു വിഷയം തന്നെയാണ്. അവർ ലോകത്തിന്റെ കാര്യങ്ങളെ അച്ഛൻ ആ അറിവും ജ്ഞാനവും തമ്മിലുള്ള ആ ഒരു വ്യത്യസ്തത വളരെ ഭംഗിയായി നമുക്ക് പറഞ്ഞു തന്നു. അപ്പം നമ്മളെപ്പോഴും ഇന്ന് അറിയപ്പെടാണ്ടാത്തതൊക്കെ അറിയാനുള്ളൊരു അന്വേഷണത്തിലാണ്. പക്ഷെ അറിയാത്ത പലതും അറിയാനുള്ള അന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ ഉയരങ്ങളിലെ ജ്ഞാനം കൂടെ കണ്ടെത്തത്തക്കോണം ഉള്ള ഒരു തിരിച്ചറിവൊക്കെ ലഭിച്ചില്ലെങ്കിൽ വിവേകമില്ലാത്ത മക്കളായിട്ട് അവർ മാറ്റപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ വലിയൊരു പ്രയാസമാണ്. നമുക്കറിയാം നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയൊക്കെ ഒരുപാട് അറിവിൽ വളരാറുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരു പരാജയപ്പെടാനുള്ള കാരണം ഈ ഉയരങ്ങളിലെ നന്മയെ അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനത്തെ പറ്റിയുള്ള അവരുടെ അവബോധക്കുറവാണ്. അത് നേടിയെടുക്കാനായിട്ട് നമ്മുടെ ഈ ചിന്തകളും ഈ ചർച്ചകളും അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ ഈ നല്ല കാര്യങ്ങളൊക്കെ ഒരു മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയം പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച പ്രത്യേകിച്ച് ഒരു ലക്ഷണത്തിന് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഒരു 2-1.5 മണിക്കൂർ മുമ്പ് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടും വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ വളരെ ആഴമായി നമ്മളെ സ്പർശിക്കേണ്ട ഒരു ചിന്ത പറഞ്ഞ നമ്മളെ തന്നീയമാക്കിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. കൂടുതലും അറിവുകൾ നമുക്ക് പകരത്തക്കവണ്ണം ദൈവിക ജ്ഞാനം കൊണ്ട് കൂടുതൽ അച്ഛനെ ദൈവം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകള് ഷാജി, റൊഹാൻ, ഡയോണ, പൃഥ്വി, സന്ധ്യ, മറിയാമ, അനന്യ, ഒരു സാറാമെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ടോബിയുടെ സർജറി ഞാൻ 2 ആഴ്ചയായിട്ട് നമ്മൾ ഓർക്കാറുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ചയാണ് ടോബിയ ദിവസങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. എബ്രഹാമിനെ ഓർക്കാം. അതുപോലെ തന്നെ അലക്സ് എന്ന് പറയുന്നൊരു അപ്പച്ചൻ ഞാൻ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, കോവിഡ് ബാധിച്ച് വളരെ ശാരീരികമായ പ്രതിദിന ന്യൂമോണിയ ഉണ്ടെന്ന് അറിയുകയുണ്ടായി. അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പച്ചന്റെ മകനും മകൾക്കും മരുമോൾക്കും ഒക്കെ കോവിഡ് ആയിട്ടിരിക്കുന്നു. ആ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കാറുള്ള വൈദികരെ, ന്യൂയോർക്കിലും ഇവിടെയായിട്ടുള്ള വൈദികരുണ്ട്, ആ വൈദികരെ ദൈവോപാ സമർപ്പിക്കാം. ജിമ്മി, ആദി ജോസഫ്, ജോയൽ, അതുപോലെ തന്നെ റൈസൽസ് കറിയ, ഡിബിൾ മാത്യു, മേരിക്കുട്ടി, സൂസി, അനൂപിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സാറാമെ ദൈവസന്നിധിയിൽ ഓർത്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്വർഗം ചായച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, ജടധാരണം ചെയ്ത്, ഞങ്ങളുടെ ഇടയിൽ പാർത്ത്, ജ്ഞാനം കൊണ്ട് നിറഞ്ഞ, ആത്മാവിൽ ബലപ്പെട്ട ഞങ്ങളുടെ കർത്താവ്, ക്രിസ്തുവിൽ ഒരുവനായ അങ്ങേ ആരാധിപ്പാൻ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരവസരം കൂടി ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ അവിടുന്ന് ആനയിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകപ്രകാരമുള്ള ജ്ഞാനവും അറിവും ഞങ്ങൾ സമ്പാദിക്കുമ്പോൾ ഉദാത്തമായത് എന്തെന്ന് ഓർത്ത് അറിഞ്ഞ് അതിനെ മനസ്സിലാക്കുവാനും അതിനെ ഗ്രഹിപ്പാനും സമ്പാദിപ്പാനും തക്ക വണ്ണം ഞങ്ങളെ ഉത്സാഹമുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് നന്ദിയോട് തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങൾക്കുള്ള സർവ്വതും അവിടുത്തെ ദാനമാകുന്നുവല്ലോ. ഈ ലോകത്തിൽ അനേകർ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും രോഗങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തോടും സുരക്ഷിതരായിട്ടും അതാത് ഇടങ്ങളിൽ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്ക വണ്ണം വീണ്ടും അവസരം തന്നിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊക്കെയും കുറവുള്ളവരാകുന്നു, ബലഹീനരും പാപികളുമാകുന്നു, അരിഷ്ടരായ മനുഷ്യരാകുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും കൃപയിൽ നിറയ്ക്കുകയും ജ്ഞാനം കൊണ്ട് സമ്പന്നരാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ജീവിത വഴികളിലൊക്കെയും അവിടുന്ന് ഞങ്ങൾക്ക് തുണയും വെളിച്ചവുമായിരിക്കണമേ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് വിളിച്ചത് കർത്താവ്, അങ്ങാകുന്ന വഴിയിലൂടെ അങ്ങാകുന്ന വെളിച്ചത്തെ കണ്ടുകൊണ്ട് അന്ധകാരനിമിതമായി ലോകത്തിൽ കാൽവഴുതാതെയും വഴുതെറ്റാതെയും മുന്നോട്ട് ഗമിക്കുവാൻ്റെ കവട ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിത വഴിയിൽ ഞങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഇടർച്ചകളെയും പ്രാർത്ഥനാപൂർവം നേരിടുവാനും അതിജീവിപ്പാൻ്റെ കൊണ്ണം ശക്തി തരണമേ. ദൈവമേ, ഈ പ്രാർത്ഥനാ സംഗമത്തിൽ വിവിധ ദേശങ്ങളിലായി വിവിധ ഭവനങ്ങളിലായി പ്രാർത്ഥനാപൂർവം സംബന്ധിക്കുന്ന എല്ലാ പ്രിയമക്കളെയും വൈദിക സമൂഹത്തെയും വിടവുകളെയും കുടുംബങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിൽ കഴിയുന്നവരെ പ്രത്യേകം കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ നിറച്ച് സൗഖ്യവും സമാധാനവും ദാനം ചെയ്യണമേ. കർത്താവ്, ലോകത്തോട് മുഴുവനും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പരസ്പര വൈരുദ്ധ്യങ്ങളിലൂടെയും വൈരാഗ്യങ്ങളിലൂടെയും ശത്രുതാ മനോഭാവത്തിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവകൃപയിൽ ഞങ്ങൾ നിറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിച്ചും സഹിച്ചും സഹായിച്ചും സഹോദരിത്തോടെ ജീവിപ്പാൻ്റെ കൊണ്ടുള്ള കൃപ ഞങ്ങൾക്കും ലോകത്തിലുള്ള അവിടുത്തെ ദൈവമക്കൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും തത്വസംഹിതകൾ തമ്മിലൊക്കെയും സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങൾ തുടരുമ്പോൾ ഇവിടെയൊക്കെയും സമാധാനത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ്റെ കവണ്ണം ഇവിടുത്തെ മക്കളായ ഞങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തീയ സഹോദരങ്ങളെല്ലാവരും അതിനുവേണ്ടി ഉദ്യമിക്കുന്നവരായി ജീവാൻ്റെ കവണ്ണം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ക്രിസ്തുവാകുന്ന സത്യത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ്റെ കവണ്ണം കർത്താവെ, ഞങ്ങളാൽ കഴിയുന്നതൊക്കെയും ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതമാകുന്ന നല്ല സാക്ഷ്യം മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുവാൻ്റെ കോണം സഹായിക്കണമേ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ മുൻപാകെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് നന്മറിഞ്ഞ ഒരു ജീവിതം ഇവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ നന്മയും ഈ രാജ്യത്തിന്റെ പ്രത്യേകമായ സംവിധാനങ്ങളുമാകുന്നു ഞങ്ങൾ അറിയുന്നു. ഈ രാജ്യം ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ശത്രുവിന്റെ ആക്രമണത്തിന് വിധേയപ്പെടാതെ നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അധിവസിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ സിറ്റികൾ എന്നൊക്കെയും ഭരണകർത്താക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിവിൽ അതോറിറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മിലിറ്ററി ആർമിയെ മുഴുവനും, അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് ഇങ്ങനെയുള്ള വിവിധങ്ങളാകുന്ന സേവന സന്നദ്ധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രശ്നങ്ങളിൽ കലുഷിതമായിരിക്കുന്ന ഭാരതത്തിന്റെ അന്തരീക്ഷം അഴിമതിയും അക്രമവും തിന്മയും വർഗീയതയും കുടികുത്തി വാഴുമ്പോൾ നന്മയുള്ള നേതാക്കളെ എഴുന്നേൽപ്പിച്ച് രാജ്യത്തെ നീതിയിലേക്കും സത്യത്തിലേക്കും വഴിനടത്തുവാൻ അവർ സഹായിച്ചിരുന്നു. ഹിമായ കർത്താവെ, ലോക ക്രൈസ്തവ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളിലും പലവിധമായ പീഡകളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും അപമാനങ്ങളും നിരദാസർ നേരിടുമ്പോൾ, മരണത്തെ നേരിടുമ്പോൾ കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ ക്ഷമയോടെ സകലവും സഹിപ്പാനുള്ള കൃപ അവർക്ക് നീ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോക ക്രൈസ്തവ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ക്രൈസ്തവ നേതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. സഭാവ്യത്യാസങ്ങൾ കൂടാതെ പ്രത്യേകിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെയും തലവന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ശാശ്വതമായ സമാധാനത്തിനായിട്ട് നിന്റെ കരുണയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പുതിയ ഒരു സഭാ തലവനെ തിരഞ്ഞെടുക്കുവാനും ആ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കാനും അദ്ദേഹത്തെ ദൈവാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുവാനും ഒരുങ്ങുമ്പോൾ സഭയാകമാനം അതിനുവേണ്ടി ഒരുങ്ങുവാൻ പ്രാർത്ഥിക്കാനുള്ള കൃപ എല്ലാവർക്കും കൊടുക്കണം. വിമർശനങ്ങളും വഴിയും ദുഷിയും ഒക്കെയും ചുറ്റുപാടും കേൾക്കുമ്പോൾ കർത്താവിന് വേണ്ടി അതെല്ലാം സന്തോഷത്തോടെ കേൾക്കുവാനും സഹിപ്പാനും അതിലൂടെ ആത്മീകമായി വളരുവാനും ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം, എല്ലാ ഇടവകളെയും അനുഗ്രഹിക്കണം, എല്ലാ വൈദിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അനുഗ്രഹിക്കണം. കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് കോവിഡ് നിമിത്തം വിഷമിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആശ്വാസം പകരണമേ. ഈ മഹാമാരി ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്താൽ ഭാരപ്പെടുന്ന എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കണമേ. ശുശ്രൂഷിക്കുന്ന കരങ്ങളെയൊക്കെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ രോഗനിമിത്തം മരണമടഞ്ഞ ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന എന്റെ മിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം പകരണമേ. പ്രിയമായ കർത്താവേ, ഇപ്പോൾ ഇവിടെ പേരുകൾ ഓർക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം രോഗങ്ങളാലും ഏതെല്ലാം ക്ഷീണങ്ങളാലും വിഷമം അനുഭവിക്കുന്നു, അതിൽ നിന്നൊക്കെയുള്ള വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹ്യ തിന്മകൾക്കും അടിമകളായി കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, സംതൃപ്തിയില്ലാതെ, സന്തോഷമില്ലാതെ, പരസ്പരം വൈരാഗ്യത്തോടെ, പരസ്പരം ശത്രുതാ മനോഭാവത്തോടെ കഴിയുന്ന ദമ്പതിമാരെയും മാതാപിതാക്കളെയും മക്കളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സമാധാനവും ആശ്വാസവും വിടുതലും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമായ കർത്താവേ, വിവാഹ പ്രായമെത്തിയിരുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുരൂപരായ ജീവിത സഖികളെ നീവർക്ക് കാണിച്ചു കൊടുക്കണമേ. ദാമ്പത്യ ജീവിതത്തിൽ പുത്രസന്തോഷമില്ലാതെ മക്കളില്ലാതെ വിഷമിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് വേഗത്തിൽ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും വിധത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരെ, ജോലി സംബന്ധമായ വിഷമം അനുഭവിക്കുന്നവരെ, ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെ അവിടെ നിറവേറ്റി കൊടുക്കണമേ. കർത്താവേ, ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്ന പ്രിയരാജേഷത്തിനെയും സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് എന്ന സന്ദേശം നൽകിയ ഐസകച്ചനെയും, ഏതെങ്കിലും വിധത്തിൽ അല്പമായോ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും, ഈ ഭദ്രാസനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന മിത്രാപുരത്തെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരെയും പ്രാർത്ഥനയിൽ ഓർക്കാൻ വിട്ടുപോയിട്ടുള്ളവരെയും ഭാഗം സമർപ്പിക്കുന്നു. അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ദാനം ചെയ്യണമേ, നന്മകളോട് നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികളുടെ ആത്മാക്കളെയും അബ്രഹാമിന്റെയും സുഹാക്കിന്റെയും യാക്കോബിന്റെയും അടിയിൽ വസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ ഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും കേറ്റുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകകാല നീ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും ഏതിന് നേതൃത്വം കൊടുക്കുന്നവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നീ കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേക തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത നന്ദി ഐസക് പി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട മാമനച്ചൻ, വി സി വർഗീസച്ചൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട തമ്പാൻ വർഗീസച്ചൻ, സാന്നിധ്യപ്പെടുന്ന നിറയ്ക്കുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ മനോജ് അല്പമേ അധികമായോ എന്നതിന്റെ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.